മാത്യു ജോസഫ് എഴുതിയ ലേഖനം നിങ്ങൾ ആരെപ്പോലെയാണ്? ഒരു കുടുംബനാഥൻ ഏതാനും ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് കരുതുക. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ അരികിലേക്ക് ഓടിവരുന്നു. അവർ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈയിലേക്കായിരിക്കും. അവർക്കായി എന്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിലാണ് അവരുടെ ശ്രദ്ധ. എന്നാൽ ഭാര്യ നോക്കുന്നത് ഭർത്താവിൻ്റെ മുഖത്തേക്കായിരിക്കും. ഭർത്താവ് ക്ഷീണിതനാണോ, യാത്രയൊക്കെ സുഖമായിരുന്നോ എന്നൊക്കെയാണ് അവൾക്കറിയേണ്ടത്. ആത്മീയ ജീവിതത്തിലും ഇത് സംഭവിക്കാം. ദൈവത്തിൽ നിന്ന് എന്തു ലഭിക്കും എന്നു മാത്രം ചിന്തിക്കുന്ന, അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെയാണോ നമ്മൾ? എങ്കിൽ യേശുവിൻ്റെ മുഖത്തേക്കും ഹൃദയത്തിലേക്കും നോക്കുന്ന ആത്മീയ പക്വതയിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഹെബ്രായർ 6:1. രണ്ട് രീതിയിലുള്ള ആത്മീയത നമ്മിലും നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഒന്ന്, ദൈവത്തെ മാത്രം നോക്കി അവിടുത്തെ സ്വന്തമാക്കി ജീവിക്കുന്നവർ. വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളുമെല്ലാം ഇങ്ങനെ യേശുവിനെ സ്വന്തമാക്കി കടന്നുപോയവരാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മാത്രം നോക്കി എന്തു കിട്ടും എന്ന് നോക്കുന്നവർ, ഭൗതിക നേട്ടങ്ങൾ മാത്രം സ്വന്തമാക്കിയവരാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നതും തന്നെ ഹൃദയപൂർവം അന്വേഷിക്കുന്നവരെയാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു? സങ്കീർത്തനങ്ങൾ 14:2. തിരുവചനം വ്യക്തമാക്കുന്ന സത്യം ദൈവത്തെ സ്വന്തമാക്കുന്നതാണ് വിവേകമെന്നും അനുഗ്രഹങ്ങൾക്കു വേണ്ടിയുള്ള പരക്കമ്പാച്ചിൽ ഘോഷത്വമാണെന്നുമല്ലേ? യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കിയവർ ജീവിതത്തിൻ്റെ ഏത് കനൽ വഴികളിലും അവനെ ഉപേക്ഷിക്കുകയില്ല, തിരുസഭ വിട്ടുപോവുകയില്ല, തൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയുമില്ല. മാത്രമല്ല, ദൈവത്തിനു വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും. രക്തസാക്ഷികളുടെ ജീവിതം അതാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്വന്തം കാര്യസാധ്യത്തിനായി മാത്രം ദൈവത്തെ തേടുന്നവർ ജീവിതത്തിൻ്റെ വിപരീത സാഹചര്യങ്ങളിൽ ഈശോയെ തള്ളിപ്പറയാനും സഭ വിട്ടുപോകാനും ശുശ്രൂഷകൾ അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. യേശുവിൻ്റെ കുരിശുയാത്രയിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം ഓർമ്മയില്ലേ? അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇന്നെവിടെ? സത്യത്തിൽ ഇത് കർത്താവിൻ്റെ ഹൃദയവേദനയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ അടുക്കൽ വന്ന രോഗികളെ എങ്ങനെ സുഖപ്പെടുത്തിയോ, പാപികൾക്ക് എങ്ങനെ മോചനം കൊടുത്തുവോ, ബന്ധിതരെ എങ്ങനെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചുവോ, അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ അധികമായി അവിടുന്ന് ഇന്ന് പ്രവർത്തിക്കുന്നത് തൻ്റെ മൗതിക ശരീരമായ തിരുസഭയിലൂടെയും സഭയിലെ വിവിധ കൂദാശകളിലൂടെയും ശുശ്രൂഷകളിലൂടെയുമാണ്. അതിനാൽ കൗദാശികതയിൽ അടിസ്ഥാനമിട്ട ആത്മീയതയാണ് യഥാർത്ഥ ആത്മീയ ജീവിതം. കേവലം ഭക്താനുഷ്ഠാനങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു ശൈലി വർദ്ധിച്ചു വരുന്നു എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തമാണ്. ഈ ദുരവസ്ഥയിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നതിൻ്റെ ഒരു കാരണം മനുഷ്യന് ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാനുള്ള കുറുക്കുവഴിയായി ഭക്താനുഷ്ഠാനങ്ങളെ കാണുന്നു എന്നതാണ്. ദാതാവായ ദൈവത്തേക്കാൾ ദാനങ്ങൾക്ക് മാത്രം അമിത പ്രാധാന്യം നൽകുന്ന ജീവിതങ്ങളിലാണ് ഈ അപകടം കൂടുതലായി കണ്ടുവരുന്നത്. കൂദാശകളെല്ലാം യേശുവിനാൽ സ്ഥാപിതമാണ്. അവയെല്ലാം തന്നെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും നിത്യജീവനും ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായി തന്നെ സഭയിൽ രൂപം കൊണ്ട ഭക്താനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും, ഉദാഹരണം വിശുദ്ധരോടുള്ള വണക്കം, നൊവേനകൾ നമ്മുടെ ആത്മീയ പോഷണത്തിന് ഉപകാരപ്രദമാണെങ്കിലും അവയ്ക്ക് കൂദാശകളേക്കാൾ അമിത പ്രാധാന്യം നൽകുന്നത് നമുക്ക് ദോഷകരമായി തീർന്നേക്കാം. ഇവിടെ ക്രിസ്തുകേന്ദ്രീകൃതമായ ആത്മീയ ജീവിതം തടസ്സപ്പെടുകയും ആത്മീയ ഉന്നതിയുടെ ശ്രേഷ്ഠമായ പടവുകളിലേക്കുള്ള യാത്രയ്ക്ക് നാം തന്നെ വിഘാതമാവുകയും ചെയ്യുന്നു. ആകയാൽ നമ്മുടെ ദൈവിക കാഴ്ചപ്പാടുകളെ നമുക്ക് പൊളിച്ചെഴുതാം. ക്രിസ്തുവിനായി നമ്മുടെ ഹൃദയം ദാഹിക്കട്ടെ. ഈ ലോകത്തിൽ വച്ച് നമുക്ക് നേടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് യേശു. അത് കണ്ടെത്തിയവന് മാത്രമേ ഭൗതിക സുഖങ്ങൾക്കു വേണ്ടിയുള്ള ഹൃദയദാഹം ശമിക്കുകയുള്ളൂ. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൂദാശകളിൽ അടിസ്ഥാനമിട്ട ജീവിത ശൈലിയാണ്. ഇതറിഞ്ഞ് അനുഭവിച്ച സങ്കീർത്തകൻ പ്രഘോഷിക്കുന്നു, അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. സങ്കീർത്തനങ്ങൾ 16:11. ഈ ലോകവും അതിലെ നന്മകളും നമുക്ക് ആനന്ദവും സന്തോഷവും നൽകിയേക്കാം, എന്നാൽ ശാശ്വതമായത്, പൂർണ്ണതയുള്ളത് യേശുവിൽ നിന്നു വരുന്നു. ഇതാണ് ഫ്രാൻസിസ് പാപ്പ പങ്കുവയ്ക്കുന്ന സുവിശേഷത്തിൻ്റെ ആനന്ദം നുകരുന്ന ജീവിതങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, അനശ്വരമായവയിൽ പ്രത്യാശ വയ്ക്കാനും മറ്റെന്തിനേക്കാളുമുപരി അങ്ങയെ സ്വന്തമാക്കാനും എന്നെ അനുവദിച്ചാലും. ആമേൻ.